ക്രിസ്തുവിനെ അനുഗമിക്കുവാനും അനുസരിക്കുവാനും തീരുമാനിക്കുന്ന ഏതൊരു വ്യക്തിയും പ്രകൃത്യാതീതമായി പോകുവാനുള്ള ഒരു തീരുമാനമാകുന്നു എടുക്കുന്നത്. അപ്പോൾ പ്രകൃത്യാ ഉള്ളതിന് അത് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടാണല്ലോ. അതാണ് ഈ സംഘർഷത്തിന്റെ ആരംഭം. ക്രിസ്തുവിന്റെ സഭ എന്നെന്നും ഈ പീഡനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ചില കാലയളവിൽ അത് രൂക്ഷമായിരുന്നു, ചില പ്രദേശങ്ങളിൽ എന്നും രൂക്ഷമാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭയാനകമായ പീഡനം വരുന്നതേയുള്ളൂ. അതിനു മുൻപ് സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരുപക്ഷെ ഇപ്പോൾ താങ്കളുടെ വിശ്വാസം കാരണം പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. താങ്കളെ അംഗീകരിക്കാത്ത മക്കൾ, ഭർത്താവ്, ഭാര്യ, സഹപ്രവർത്തകർ, ഭയപ്പെടേണ്ട സുഹൃത്തെ. തന്റെ ശക്തി തന്നും പീഡനം സഹിക്കുവാനുള്ള ദീർഘക്ഷമ തന്നും നമ്മുടെ വിശ്വാസത്തിന് പ്രതിഫലം തരാം എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ക്ഷമ നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക. വിശ്വാസം പോയിപ്പോകാതിരിക്കുവാൻ ദൈവവചനത്തെ മുറുകെ പിടിക്കുക. വിശ്വാസത്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്നതിനാൽ അത് ക്രിസ്തുവിനെ സേവിക്കുവാൻ നമ്മെ ശക്തീകരിക്കും. നാം എല്ലായ്പ്പോഴും വിശ്വസ്തരായിരിക്കണം, മടുത്തുപോകരുത്. പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് തന്നെ ഉറച്ചുകൊണ്ടുവേണം നാം പ്രവർത്തിക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് ആദ്യം എഴുതിയ ലേഖനം അവരുടെ ഇടയിൽ പല സംശയങ്ങൾക്കും കാരണമായി എന്ന് നാം കണ്ടു. കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ വന്നതിന് ശേഷം ഭൂമിയിൽ മഹാപീഡനകാലം ആരംഭിക്കുമെന്ന് പൗലോസ് അവരെ എഴുതി അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പീഡനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ചിന്തിച്ചു, പൗലോസ് പറഞ്ഞ മഹാപീഡനകാലത്തിലൂടെയാണ് തങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന്. അതിന്റെ അർത്ഥം സഭയെ കർത്താവ് ചേർത്ത് കഴിഞ്ഞു എന്നാണല്ലോ. ഇത് തെസലോനിക്കരെ കൂടുതൽ ബുദ്ധിമുട്ടിൽ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് പൗലോസ് അവർക്ക് മറ്റൊരു ലേഖനം എഴുതിയതാണ് തെസലോനിക്കർക്കുള്ള രണ്ടാമത്തെ ലേഖനം. രണ്ടാം ലേഖനത്തിന്റെ മുഖവരിയും ഒന്നാം അധ്യായത്തിന്റെ ഏതാനും വാക്യങ്ങളും നാം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞല്ലോ. നാലാം വാക്യമായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു എന്ന് പൗലോസ് അവരെ പ്രശംസിച്ചു പറഞ്ഞ കാര്യമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്നു എന്ന്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റുന്നത് ശരിയായ സംഗതിയാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ പുറമേ താങ്കളുടെ സഹോദരനോട് ഉള്ള ആ ബന്ധത്തിൽ വളരാതെ അകമേ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുവാൻ താങ്കൾക്ക് സാധിക്കില്ല കേട്ടോ. ദൈവത്തോടുള്ള ബന്ധത്തിൽ കൃപയിലും അറിവിലും വിശ്വാസത്തിലും താങ്കൾ വളരുമ്പോൾ താങ്കൾ താങ്കളുടെ സഹോദരനോട് സ്നേഹത്തിൽ വളരും. ഇവിടുത്തെ പ്രധാന ചിന്ത സഹോദരനെ സ്നേഹിക്കുക എന്നതാണ്. അതെ, മറ്റൊരു ദൈവവൈതലിനെ സ്നേഹിക്കുക. ഇതുവരെ ദൈവവൈതൽ ആയിട്ടില്ലാത്തവരോടുള്ള മനോഭാവം ഈ പറഞ്ഞ സ്നേഹമല്ല. ഒന്നാമത് അവരോട് സഹതാപവും അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനുള്ള സ്നേഹവും ആകുന്നു ഉണ്ടാകേണ്ടത്. ഇന്ന് ബൈബിളിൽ എവിടെങ്കിലും സ്നേഹമെന്ന് കണ്ടാൽ അത് കാണുന്ന മനുഷ്യരെ എല്ലാം സ്നേഹിക്കുന്ന ഒരേ ഒരു കാര്യമാകുന്നു എന്നാണ് അനേകരും ചിന്തിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ സ്നേഹിക്കുന്ന കാര്യമാകുന്നു ഇവിടുത്തെ പ്രധാന ചിന്ത. നമ്മുടെ ജീവിതത്തിൽ ദൈവം അല്പം പ്രശ്നങ്ങളൊക്കെ അയക്കണം. കാരണം ആ ചിട്ട നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത കൊണ്ടുവരും. ഭാവിയിലേക്ക് പ്രത്യാശയോടെ നോക്കുവാൻ അത് നമ്മെ ശക്തീകരിക്കും. നാലാം വാക്യം നാം വായിച്ചല്ലോ, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു എന്ന്. സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകില്ല, എന്നാൽ ചെറിയ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകും. നമുക്കെല്ലാം ഇവിടെ കഷ്ടങ്ങളുണ്ട്. പ്രിയ സുഹൃത്തെ, കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത ഒരു ജീവിതം താങ്കൾ ഇവിടെ സ്വപ്നം കാണേണ്ടതില്ല. താങ്കൾക്കിപ്പോൾ യാതൊരു പ്രതിസന്ധികളും ഇല്ല എങ്കിൽ, കഷ്ടങ്ങളൊന്നും ഇല്ല എങ്കിൽ ഏതോ കുഴപ്പമുണ്ട് എന്നേ ഞാൻ പറയൂ. കാരണം കർത്താവ് തന്റെ മക്കളെ ശിക്ഷണത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നു. സഹിഷ്ണുത വളരെ രസകരമായ ഒരു വാക്കാണ്. ഗ്രീക്കിൽ ഇതിനുപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അക്ഷരാർത്ഥം എന്തിൻ്റെ എങ്കിലും കീഴിൽ നിൽക്കുക എന്നതത്രേ. അതിന്റെ അർത്ഥം കീഴിൽ ആക്കിയിരിക്കുന്നു എന്നത്രേ. വലിയ പങ്കാളുകളും പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കീഴിൽ നിന്നും വെളിയിൽ വരുവാൻ ഞെളിവിരികൊള്ളുകയാണ്, കഷ്ടപ്പെടുകയാണ്. എന്നാൽ സഹിഷ്ണുതയുള്ള വ്യക്തി കീഴിൽ തന്നെ നിൽക്കും. അവൻ ആ ചുമട് ചുമന്നുകൊണ്ടേ നിൽക്കും. അവനത് എടുത്തെറിഞ്ഞു കളയുകയില്ല. തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ അവൻ പരിശ്രമിക്കുകയില്ല. ഇന്ന് പലരും ഉത്തരവാദിത്വമൊന്നുമില്ലാത്ത ഒരു ജീവിതമാകുന്നു സ്വപ്നം കാണുന്നത്. അനുഗ്രഹം വേണം, എന്നാൽ ഉത്തരവാദിത്തങ്ങൾ വയ്യ. പണം വേണം, അതിൻ്റെ വില കൊടുക്കുവാൻ തയ്യാറല്ല. സുഖം വേണം, എന്നാൽ ഉത്തരവാദിത്വം എടുക്കുവാൻ തയ്യാറല്ല. എല്ലാ രംഗങ്ങളിലും ഇത് തന്നെയാണ് വാസ്തവം. ആ കാലത്തെ റോമൻ ലോകത്ത് ഈ തെസലോനിക്ക വിശ്വാസികൾക്ക് യഥാർത്ഥ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അത് എല്ലായിടത്തും പ്രസിദ്ധവുമായിരുന്നു. ഈ വിശ്വാസികളുടെ സഹിഷ്ണുതയും വിശ്വാസവും ഇളക്കമില്ലാത്തതായിരുന്നു. അവർ വളരെയേറെ പ്രശ്നങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പോയിട്ടും അവരുടെ വിശ്വാസം കുലുങ്ങിയില്ല. അവർ ക്രൂരമായ പീഡനം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അവരുടെ സഹിഷ്ണുത എല്ലാവരും അറിഞ്ഞിരുന്നു. അതെ, കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു വലിയ മാതൃകയായിരുന്നു. പിറുപിറുക്കുന്നതും അക്ഷമരായിരിക്കുന്നതുമല്ല പിന്നെയോ സഹിഷ്ണുത. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണുന്നത്. കഷ്ടങ്ങൾ ഏതോ അപൂർവ കാര്യമല്ല. ഈ ആയുസ്സിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. പത്രോസ് അതിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, 1 പത്രോസ് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ചിലപ്പോൾ വിശ്വാസികൾ തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ, ശോ, എനിക്കിങ്ങനെ സംഭവിക്കുവാൻ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു എന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത് എന്ന്. ആരും ഇതുവരെ ഇതുപോലൊരു പ്രശ്നത്തിലൂടെ പോയിട്ടില്ല. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണമേ. അപ്രകാരത്തിലുള്ള പ്രസ്താവന ശരിയല്ല എന്ന് പറയുന്നതാണ് സുരക്ഷിതം. താങ്കൾ ഏത് വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെ പോയെന്നാലും താങ്കൾക്ക് അതിന് കൂട്ടുണ്ട്. നമുക്ക് കഷ്ടങ്ങൾ വരിക എന്നുള്ളത് അപൂർവ കാര്യമൊന്നുമല്ല. പത്രോസ് തുടർന്ന് പറയുന്നത് 1 പത്രോസ് 4:13, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ചില വിശ്വാസികൾ സ്വയം കഷ്ടങ്ങളിൽ ചെന്നുപെടാറുണ്ട് എന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. 15-ാം വാക്യത്തിൽ, നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ഒരു വിശ്വാസി വേണമെങ്കിൽ സ്വയം ചൂടുവെള്ളത്തിൽ വീഴാവുന്നതാണ്. അതെ, അധികം സംസാരിക്കുന്നതിനാൽ മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ച് കഷ്ടത്തിൽ ചാടാവുന്നതാണ്. അനേകർ ഈ കാരണത്താൽ കഷ്ടപ്പെടുന്നത് ഞാൻ കാണാറുണ്ട്. ഇത് സ്വയം വരുത്തി വെക്കുന്ന കഷ്ടങ്ങളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രതിസന്ധിയിൽ ആകുക. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റ് ചില വിശ്വാസികൾ അവിശ്വസ്തരായിരുന്നു എന്ന കാരണത്താൽ പ്രതിസന്ധിയിൽ ആയിത്തീർന്നതായി കാണുന്നു. അപ്രകാരത്തിലുള്ള കഷ്ടപ്പെടലുകളിന് യാതൊരു പ്രയോജനവും ഇല്ല എന്നോർത്തുകൊള്ളണം. ഭർത്താവിനെ അനുസരിക്കാതെ അടികിട്ടിയാൽ അതിന് കിരീടമുണ്ടാകുമെന്ന് കരുതരുത്. അതിനും കിരീടം വേണമെന്നുണ്ടെങ്കിൽ പണ്ട് കല്യാണത്തിന് ഉപയോഗിച്ചത് എടുത്തു വെക്കുക, അല്ലാതെ നിവൃത്തിയൊന്നുമില്ല. പണം മോഷ്ടിച്ചതിന് ജോലിയിൽ നിന്നും പിരിച്ചുവിടുമ്പോൾ ദൈവം സഹായിച്ചുകൊള്ളും എന്ന് പറഞ്ഞാൽ അനുതപിച്ചേറ്റു പറഞ്ഞ് പണം തിരികെ കൊടുത്താൽ വേറെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചെന്ന് വന്നേക്കാം. ഇന്ന് അനേകരും കടന്നു പോകുന്ന കഷ്ടം സ്വയം വരുത്തി വെച്ചതാണ്. അവിശ്വാസിയായ കൂട്ടുകാരനുമായി കച്ചവടം നടത്തിയിട്ട് അത് പങ്കിൽ ചെയ്യരുതെന്ന് അറിയാവുന്നതാണ്, എന്നിട്ടും എടുത്തു ചാടി. ഇപ്പോൾ അവൻ മുഴുവൻ തട്ടിക്കൊണ്ടുപോയി. ദൈവം അവനോട് ചോദിക്കുമെന്ന് പറഞ്ഞാൽ താങ്കളും തെറ്റുകാരനല്ലേ? അമിത പലിശയ്ക്ക് പണം കടമെടുത്ത് ബിസിനസ് തുടങ്ങരുതെന്ന് അറിയാമായിട്ടും അത് ചെയ്തു. ഇന്ന് കഷ്ടം വന്നുകൂടിയപ്പോൾ ദൈവത്തിന് വേണ്ടി ആകുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? വിവാഹത്തിന് മുൻപ് തന്നെ അറിയാമായിരുന്നു അവിശ്വാസിയുമായി ഇണയില്ല പിണ കൂടരുതെന്ന്. അന്ന് പിന്നെ പണവും സ്വത്തും ജോലിയും വിദ്യാഭ്യാസവും സൗന്ദര്യവും കുടുംബവും ഒക്കെ നോക്കിയപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വിട്ടു. ഇന്ന് കുടുംബജീവിതത്തിലെ അസ്വസ്ഥത കണ്ട് ദൈവം അധികം പ്രതിഫലം തരുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? ഈ പറഞ്ഞ പ്രകാരങ്ങളിലുള്ള കഷ്ടങ്ങളിലൂടെ പോകുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല കേട്ടോ. ഇത് വിതച്ചത് കൊയ്യുകയാണ്. ജഡത്തിൽ വിത നിർത്തൂ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതല്ലാത്തത് ജീവിതത്തിൽ സഹിഷ്ണുത വളർത്തുന്ന ശിക്ഷണം അല്ല എന്നോർക്കണം. അത് വിതച്ചത് കൊയ്യുകയാണ്. മക്കളെ ശരിയായി വളർത്താതിരുന്നിട്ട് ഇന്ന് അവർ വഷളന്മാരായി തീർന്നു എന്ന് കണ്ടാൽ ഉടനെ അത് ദൈവം ജീവിതത്തിൽ സഹിഷ്ണുത വർദ്ധിപ്പിക്കുവാൻ ശിക്ഷണത്തിൽ നടത്തുന്നതാണെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യാഖ്യാനവും നിങ്ങളുടേതായിട്ടുള്ള ചിന്താഗതിയും ഉണ്ടായേക്കാം. എന്നാൽ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. 1 പത്രോസ് 4:16 പത്രോസ് തുടർന്ന് പറയുന്നത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. സഹിഷ്ണുത ജീവിതത്തിൽ വർദ്ധിക്കുവാനായി ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നതും ദുഷ്ടത പ്രവർത്തിച്ചതിന്റെ ശിക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ വിശദീകരിച്ചു വന്നത്. ദൈവം തന്റെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുന്നു. അവരുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും ഭാവിയിലേക്കുള്ള പ്രത്യാശയ്ക്കും സഹിഷ്ണുതയ്ക്കും വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. നാം ഇവിടെ വളരെയേറെ സുരക്ഷിതരായി സുഖിക്കേണ്ടതില്ല. അങ്ങനെ നാം ചെയ്യുമ്പോൾ കർത്താവിന്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മളിൽ നിന്നും നഷ്ടപ്പെടും. ഇന്നത്തെ സമൂഹത്തിൽ പറ്റിയിരിക്കുന്ന ഒരു വലിയ പരാജയം അതാണ്. സമൃദ്ധിയിൽ ആറാടുന്നവന് ഇതൊക്കെ കളഞ്ഞിട്ട് പോകുന്നതിനെക്കുറിച്ച് ഓർക്കുവാൻ തന്നെ പ്രയാസം. ഇത് തന്നെ സ്വർഗം എന്നാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് കർത്താവിന്റെ വരവ് അല്പമൊന്ന് താമസിച്ചായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല കേട്ടോ. ജഡീകിയത്വം ഒരുതരം മയക്കുമരുന്നാണ്. ഇതിന്റെ ലഹരിയിൽ മനുഷ്യർ നശിക്കുന്നു. 5 വാക്യത്തിൽ നാം കാണുന്നത്, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. നമ്മുടെ കഷ്ടം നമ്മുടെ രക്ഷയ്ക്കുള്ളതല്ല, എന്നാൽ തീർച്ചയായും അത് നമ്മെ നമ്മുടെ നിത്യമായ അവസ്ഥയ്ക്കായി ഒരുക്കുന്നതാണ്. താങ്കളും ഞാനും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലേക്ക് തിരികെ നോക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, ദൈവമേ അന്ന് അല്പം കൂടെ ശിക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പലരും തങ്ങളുടെ ചെറുപ്പകാലത്തെ തിരിഞ്ഞു നോക്കി ഇന്ന് ചിന്തിക്കുന്നത് പോലെ. 8 വാക്യം മുതൽ ദുഷ്ടന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് തീർച്ചയായും അതിൻ്റെ മുഖവുരയാണ്. അടുത്ത വാക്യം എന്ന് കാണുവാൻ സാധിക്കും, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, ഇപ്പോൾ വായിച്ചതിനേക്കാൾ കുറെ കൂടി വ്യക്തമായ തർജ്ജമ, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡിതരായ നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരും നൽകും എന്നത് ദൈവത്തിന്റെ നീതി തന്നെ. അത് വ്യക്തമാണല്ലേ. ദൈവം വിധിക്കുമ്പോൾ ദൈവം അതിൽ നീതിമാനായിരിക്കും. പൗലോസ് ചോദിക്കുന്ന ചോദ്യം, ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ എന്നത്രേ. റോമലേഖനം 9:14. ദൈവം ചെയ്യുന്നത് എന്തും തികച്ചും ശരിയാണ്. അവന് തെറ്റ് ചെയ്യുവാൻ കഴിയില്ല. നമുക്ക് സംഭവിച്ച ഏതെങ്കിലുമൊക്കെ കാര്യത്താൽ നാം പരാതിപ്പെടുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നാം ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ താൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവം നീതിമാനാണ്. ദൈവത്തിന് വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. മഹാപീഡനം അയക്കുന്നതിലും ദൈവം നീതിമാനാണ്. അത് പാപികൾക്കുള്ള ന്യായവിധിയാണ്. അതെ, കർത്താവായ യേശു ന്യായം വിധിക്കുവാൻ വരുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കട്ടെ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയാൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർക്ക് താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. യഥാർത്ഥത്തിൽ ദൈവവചനം സ്വർഗത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ കാരണങ്ങളിൽ ഒന്ന്, അത് അതിമഹത്തായ ഒന്നാണ്. നമുക്കത് ഉൾക്കൊള്ളുവാൻ ഗ്രഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നത് നാം സ്വർഗീയ മനസ്സുമായി അതേക്കുറിച്ച് മാത്രം നോക്കിയിരുന്ന് ഭൂമിയിൽ ഒന്നിനും കൊള്ളാത്തവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം അതാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ പോകുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതിയെങ്കിൽ ഇനിയും ഞാൻ ഒന്നും ചെയ്യണമെന്നില്ലല്ലോ. അത് വെറും ബാലിശമായ വാദമാകുന്നു. അവിടുന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ ഭൂമിയിൽ നമ്മുടെ പാത നാം സൂക്ഷിച്ചു നോക്കണം എന്നത്രേ. അതേസമയം സ്വർഗത്തിലെ രത്നങ്ങൾ നമ്മുടെ ലക്ഷ്യമാക്കണം എന്നുമുണ്ട്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവന് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നാം നിറവേറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തിരുവചനം സ്വർഗത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടവരുടെ അവസ്ഥയെക്കുറിച്ചും തിരുവചനം വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിനു മുകളിൽ പരിശുദ്ധാത്മാവ് ഒരു തിരശീല ഇട്ടു എന്നുള്ളത് ഭയാനകമാണ്. നോക്കണേ, അനാരോഗ്യകരമായ ജിജ്ഞാസയോ പ്രതികാര വാഞ്ചയെയോ തൃപ്തിപ്പെടുത്തുവാൻ യാതൊന്നും നൽകിയിട്ടില്ല. ദൈവം ന്യായവിധി നടത്തുമ്പോൾ അവൻ ഒരിക്കലും പകരം വീട്ടുവാനുള്ള മനോഭാവത്തോടെ അല്ല അത് ചെയ്യുവാൻ പോകുന്നത്. തന്റെ നീതിയും വിശുദ്ധിയും ശരിയാണെന്ന് വരുത്തുന്ന അല്ലെങ്കിൽ നീതീകരിക്കുന്ന ആ കാര്യമാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. നരകത്തെക്കുറിച്ചുള്ള നമ്മുടെ ജിജ്ഞാസയെ സംതൃപ്തിപ്പെടുത്തത്തക്കവണ്ണം തിരുവചനത്തിൽ യാതൊന്നും നൽകിയിട്ടില്ല. എന്നാൽ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുവാൻ ആവശ്യത്തിന് തിരുവചനത്തിലുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. വളരെ കുറച്ച് മാത്രം പറഞ്ഞിരിക്കുന്നതിനാൽ അത് യാഥാർത്ഥ്യത്തെക്കാൾ കുറവ് മാത്രമേ ഉള്ളൂ എന്നർത്ഥമില്ല. വാസ്തവത്തിൽ മറ്റാരേക്കാളും അധികം നരകത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. നരകമെന്നുള്ളത് ഭയാനകമായ ഒരു യാഥാർത്ഥ്യമാകുന്നു. ഞാൻ അതേക്കുറിച്ച് എൻ്റെ ഊഹാപോഹങ്ങളെല്ലാം പറയുവാൻ പോകുകയല്ല, പിന്നെയോ അതേക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉദ്ധരിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തെ അറിയാത്തവരോടും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരോടും അവിടുന്ന് പ്രതികാരം ചെയ്യും. ഇക്കൂട്ട കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവിടുത്തെ മഹത്വകരമായ തേജസ്സിൽ നിന്നും അകന്ന് നിത്യനാശമെന്ന ശിക്ഷ അനുഭവിക്കും. നരകത്തെ ഇന്ന് അവഹേളിച്ച് തള്ളിയിരിക്കുകയാണ് എന്ന് കണ്ട് അതില്ല എന്ന അർത്ഥമില്ല. നമ്മുടെ വിശ്വാസങ്ങൾ ചിലപ്പോൾ നടക്കാത്തതിലൂടെ ആഗ്രഹ സമ്പൂർത്തി നേടുവാൻ വേണ്ടി ഉള്ളതാകും. തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയക്കാർ എല്ലാവരും പറയും, ഈ പ്രാവശ്യം ഞങ്ങൾ ജയിക്കുമെന്നുള്ളതിനെ എന്താണ് സംശയം? ഇത് പറയുമ്പോൾ തന്നെ അവർക്കറിയാൻ ജയിക്കുവാൻ ഒരു സാധ്യതയും ഇല്ല എന്ന്. അതുപോലെ തന്നെ ക്രമസമാധാനത്തെക്കുറിച്ചും പറയും, ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഭയങ്കര സമാധാനമാകുന്നു എന്ന്. എന്നാൽ വാസ്തവത്തിൽ സമാധാനമാകുന്നുവോ? അതെ സുഹൃത്തെ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നരകമുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെയും ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരും. ക്രിസ്തു ഒരു ദിവസം ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. ആദ്യം അവൻ തനിക്കുള്ളവരെ ഈ ഭൂമിയിൽ നിന്നും എടുത്തു മാറ്റും. അതിനുശേഷമുള്ള അവന്റെ വരവ് ദുഷ്ടന്മാർക്കൊരു ഭീതി ജനകം തന്നെയായിരിക്കും. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും അതൊരു വലിയ ന്യായവിധി ആയിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 17:3 നാം വായിക്കുന്നത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:29 ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. അതത്രേ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സംസാരിക്കുന്നത് ജനസമ്മതിയുള്ള കാര്യമല്ല എന്നെനിക്കറിയാം. നാം സാധാരണ കേൾക്കാറുള്ള ക്രിസ്തീയ സാക്ഷ്യങ്ങൾ പോലും ഞാൻ 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 മാത്രമാണ്, ഞാൻ എന്റെ തൊഴിലിൽ വിജയിച്ചു, ഞാൻ എന്റെ കുടുംബം രക്ഷിച്ചു, എന്റെ വ്യക്തിത്വം രൂപാന്തരപ്പെട്ടു, എന്റെ വിവാഹം തകർച്ചയിൽ നിന്നും ഞാൻ രക്ഷിച്ചു, ഞാൻ മദ്യപാനം നിർത്തി, ഞാൻ പ്രാർത്ഥിച്ച രോഗം സൗഖ്യമായി, കർത്താവായ യേശുവിനെ കുറിച്ച് അധികം ഒന്നും പറയാത്ത ഒരു സാഹചര്യം, ഞാൻ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പാപിയായിരുന്നു, ഞാൻ നഷ്ടപ്പെട്ടിരുന്നു, അവൻ എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നു എങ്കിൽ അതെത്ര ഉന്നതമായിരിക്കും അല്ലേ? ആ അനുഭവ സാക്ഷ്യങ്ങൾ താങ്കൾ എത്രയധികം കേട്ടിട്ടുണ്ട്? പലപ്പോഴും തങ്ങൾ പണ്ട് ഏതോ വലിയ കാര്യം ചെയ്തിരുന്ന വലിയ ആളുകളായിരുന്നു എന്ന് കാണിക്കുവാനാണ് അനേകരും സാക്ഷ്യം തന്നെ പറയുന്നത്. അവൻ താങ്കൾക്ക് എന്തൊക്കെ തന്നു എന്ന് പറയുന്നതിനേക്കാൾ താങ്കളെ എന്തിൽ നിന്നൊക്കെ വിടുവിച്ചു എന്ന് പറയുന്നതാണ് ഒരു സാക്ഷ്യത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഇത് നാം മറക്കരുത്. നമ്മുടെ രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പരമോന്നതമായ ലക്ഷ്യം അതായിരുന്നു. അവിടുന്ന് നമ്മെ രക്ഷിക്കുവാനായി വന്നു. അവൻ നമുക്ക് പുതിയ വ്യക്തിത്വം തരുവാനോ നമ്മെ വിജയാളികളാക്കുവാനോ അല്ല പ്രാഥമികമായി വന്നത്. അതൊക്കെ കൂട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മെ നരകത്തിൽ നിന്നും വിടുവിക്കുവാനാണ് കർത്താവ് വന്നത്. അത് പറയുന്നത് അത്ര ജനപ്രീതിയുള്ള കാര്യമല്ല. അത് കേൾക്കുവാൻ ആളുകൾക്ക് താല്പര്യവുമില്ല. അങ്ങനെ പറയുന്ന 10 പേർ സാക്ഷ്യം പറയുവാൻ വരുന്നു എന്ന് പരസ്യം ചെയ്താൽ കേൾക്കുവാൻ ആരും കാണില്ല കേട്ടോ. നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളോട് നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ നേരിടുവാൻ താല്പര്യമുള്ളവർ വളരെ ചുരുക്കമാണ്. താങ്കൾ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കെട്ടിടത്തിന് തീ പിടിച്ചെന്നിരിക്കട്ടെ. ഇത് കണ്ട ഒരു മനുഷ്യൻ ഓടി വന്ന് ആ കെട്ടിടത്തിൽ പ്രവേശിച്ച് താങ്കളെ രക്ഷിക്കുവാനായി തയ്യാറായി എന്നിരിക്കട്ടെ. അയാൾ താങ്കളെ വലിച്ച് താഴേക്കിറക്കി, താങ്കളെ കോരിയെടുത്തു, തോളിലിട്ടുകൊണ്ട് തീക്ക് വെളിയിൽ വന്നു എന്നിരിക്കട്ടെ. താങ്കളെ അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതിനാൽ അയാളുടെ മകനായി പിന്നീട് ദത്തെടുത്തു എന്നും ചിന്തിക്കുക. അയാളുടെ മനോഹരമായ വീട്ടിലേക്ക് താങ്കളെ കൊണ്ടുവന്നു, മനോഹരങ്ങളായി ഒരുപാട് സമ്മാനങ്ങളും തന്നു. പിന്നീട് ഒരിക്കൽ ഒരു വലിയ കൂട്ടം ആളുകളുടെ മധ്യത്തിൽ താങ്കളെ രക്ഷിച്ച ഈ ആളിന്റെ സാന്നിധ്യത്തിൽ താങ്കളെ രക്ഷിച്ച വ്യക്തിയെക്കുറിച്ച് പറയുവാനും താങ്കളുടെ നന്ദി അറിയിക്കുവാനും ഒരു അവസരം ലഭിച്ചെന്നാൽ എന്തിനുവേണ്ടിയായിരിക്കും താങ്കൾ അദ്ദേഹത്തിന് നന്ദി പറയുന്നത്? താങ്കളെ അദ്ദേഹത്തിന്റെ മകനാക്കിയതിനാണോ? തീർച്ചയായും താങ്കൾ അതിന് നന്ദി പറയും. സമ്മാനങ്ങൾ തന്നതിനാണോ? അതിനും നന്ദി പറയും. എന്നാൽ എന്തിലുമേറെ അദ്ദേഹത്തിന്റെ ജീവനെ വകവയ്ക്കാതെ താങ്കളെ തീയിൽ നിന്നും രക്ഷിക്കുവാൻ തയ്യാറായതിനല്ലേ നന്ദി പറയുന്നത്? എരിതീയിൽ നിന്നും താങ്കളെ രക്ഷിക്കാതെ ഈ പറയുന്നതെല്ലാം തന്നെന്നാലും എന്താണ് വിശേഷം? മരണശേഷം ലഭിക്കുന്ന പുരസ്കാരം പോലിരിക്കും ഇത്. ജീവനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. സുഹൃത്തെ, നഷ്ടപ്പെട്ടവരുടെ ന്യായവിധി അടുത്തു വരുന്നു. ആ കൂട്ടത്തിൽ തുടരുവാനാണ് താങ്കളുടെ ആഗ്രഹമെങ്കിൽ താങ്കളെ ന്യായം വിധിക്കും. യാഥാർത്ഥ്യം എന്തെന്ന് താങ്കളോട് ആരെങ്കിലും പറഞ്ഞേ മതിയാകൂ. അത് ഇതുവരെ ആരും താങ്കളോട് പറഞ്ഞിട്ടില്ല എന്നാണ് താങ്കൾ കരുതുന്നതെങ്കിൽ ഞാൻ ഇതാ ഇപ്പോൾ പറയുന്നു. ആരാണ് ഈ നഷ്ടപ്പെട്ടവർ? ഒന്നാമതായി, അവർ ദൈവത്തെ അറിയാത്തവരാണ്. രണ്ടാമതായി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർ. 10-ാം വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. ഈ കൂട്ടർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവിടുത്തെ മഹത്വകരമായ തേജസ്സിൽ നിന്നും അകന്ന് നിത്യനാശം എന്ന ശിക്ഷ അനുഭവിക്കും. കർത്താവിനെ അറിയാത്തവരും യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരും ശിക്ഷിക്കപ്പെടും എന്ന് മാത്രമല്ല, ക്രിസ്തു ന്യായവിധിക്കായി ഭൂമിയിലേക്ക് വരുന്നത് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച വിശ്വാസികളെ നീതീകരിക്കും മാത്രമല്ല, അത് രക്ഷകനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എത്ര ഉന്നതമായിട്ടുള്ള ഒരു പദവിയിലേക്കാണ് ഓരോ മനുഷ്യനെയും ദൈവം വിളിക്കുന്നത്. ഇത് മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ വലിയ സത്യം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം.